ലൂക്കോസ് അദ്ധ്യായം 12. ഇതിനിടയിൽ വലിയൊരു പുരുഷാരം അവിടെ തടിച്ചുകൂടി. പരസ്പരം ചവിട്ടി മെതിക്കും വിധം അവർ തിക്കിത്തിരക്കി. അവരോട് സംസാരിക്കും മുമ്പ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
പരീശന്മാരുടെ പുളിമാവിനെതിരെ ജാഗ്രത പുലർത്തുക. അവർ കപടഭക്തിക്കാരാണെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിപ്പെടും, രഹസ്യങ്ങളെല്ലാം പരസ്യങ്ങളാകും. ഇരുട്ടത്ത് നിങ്ങൾ പറഞ്ഞവയെല്ലാം വെളിച്ചത്ത് കേൾക്കും. രഹസ്യമുറിയിലിരുന്ന് നിങ്ങൾ മന്ത്രിച്ചതെല്ലാം പുറപ്പുറത്തു നിന്ന് വിളിച്ചു പറയപ്പെടും.
അനന്തരം യേശു അവരോട് പറഞ്ഞു,
എന്റെ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരെ ഭയപ്പെടരുത്. മനുഷ്യർക്ക് ശരീരത്തെ കൊല്ലുവാനേ കഴിയൂ, അതിനപ്പുറം നിങ്ങളെ ഉപദ്രവിക്കാനാവില്ല. ഭയക്കേണ്ടയാളെ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. നിങ്ങളെ കൊല്ലാനും തുടർന്ന് നരകത്തിലേക്ക് എറിയാനും ശക്തിയുള്ള ദൈവത്തെ മാത്രം ഭയപ്പെടുക. അതെ, അവനെ മാത്രമേ നിങ്ങൾ പേടിക്കേണ്ടതായുള്ളൂ. 5 പക്ഷികളെ വിറ്റത് വെറും 2 നാണയങ്ങൾക്കല്ലേ? പക്ഷേ ദൈവം അവയെ ഒന്നും മറക്കില്ല. അതെ, നിങ്ങളുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് വരെ ദൈവത്തിനറിയാം. ഭയക്കാതിരിക്കൂ, നിങ്ങൾക്ക് അനേകം പക്ഷികളേക്കാൾ വളരെ വിലയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഒരാൾ ആളുകളുടെ മുമ്പിൽ നിൽക്കുകയും എന്നിലുള്ള വിശ്വാസം ഏറ്റുപറയുകയും ചെയ്താൽ ഞാൻ പറയും, അയാൾ എന്റേതാണെന്ന്. ഞാനിത് ദൈവത്തിന്റെ ദൂതന്മാരോടും പറയും. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നിൽ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവൻ എന്റേതല്ലെന്ന് ഞാനും പറയും. ഇത് ഞാൻ ദൈവത്തിന്റെ ദൂതന്മാരോടും പറയും. മനുഷ്യപുത്രനെതിരായി എന്തെങ്കിലും പറയുന്നവൻ ക്ഷമിക്കപ്പെട്ടേക്കാം, എന്നാൽ പരിശുദ്ധാത്മാവിനെ എതിർത്ത് സംസാരിക്കുന്നവൻ ക്ഷമിക്കപ്പെടുകയില്ല. നിങ്ങളെ ചിലർ യഹൂദ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നേതാക്കളുടെയും മറ്റ് പ്രമാണിമാരുടെയും മുമ്പിൽ നിർത്തുമ്പോൾ നിങ്ങളുടെ ന്യായസമർത്ഥനത്തിനായി എങ്ങനെ എന്ത് പറയുമെന്നോർത്ത് വിഷമിക്കേണ്ട. ആ സമയം നിങ്ങൾ പറയേണ്ടതെന്തെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും.
ആൾക്കൂട്ടത്തിലൊരാൾ യേശുവിനോട് പറഞ്ഞു,
ഗുരു, ഞങ്ങളുടെ അപ്പൻ മരിച്ചു, അദ്ദേഹത്തിന്റെ സ്വത്ത് പങ്കുവയ്ക്കാൻ എന്റെ സഹോദരനോട് പറഞ്ഞാലും?
പക്ഷേ യേശു അയാളോട് പറഞ്ഞു,
ആര് പറഞ്ഞു ഞാൻ നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കണമെന്ന്? നിങ്ങൾക്കിടയിൽ സ്വത്ത് വിഭജിക്കാൻ ഞാനാരാണ്?
അനന്തരം യേശു അവരോട് പറഞ്ഞു,
എല്ലാ സ്വാർത്ഥതയ്ക്കെതിരായും ജാഗ്രത പുലർത്തുക. ആർക്കും തങ്ങളുടെ അനേകം സ്വത്തിൽ നിന്നും ജീവിതം ലഭിക്കില്ല.
പിന്നീട് യേശു ഈ കഥ പറഞ്ഞു,
കുറെ ഭൂമി സ്വന്തമായുള്ള ഒരു ധനികനുണ്ടായിരുന്നു. അയാളുടെ ഭൂമിയിൽ നല്ല വിളവുണ്ടായി. അയാൾ ആലോചിച്ചു, ഞാൻ എന്തു ചെയ്യും? വിളവ് സൂക്ഷിക്കാൻ ഇടമില്ല. ഞാൻ എന്തു ചെയ്യണമെന്നെനിക്കറിയാം. പത്തായം പൊളിച്ച് വലിയ പത്തായങ്ങൾ നിർമ്മിക്കണം. കോതമ്പും മറ്റ് നല്ല സാധനങ്ങളും അതിൽ നിറയ്ക്കും. എന്നിട്ടെനിക്ക് എന്നോട് തന്നെ പറയാം, എന്റെ എല്ലാ നല്ല സാധനങ്ങളും ഞാൻ ശേഖരിച്ചു എന്ന്. വരും വർഷങ്ങളിലേക്ക് വേണ്ടുവോളം ഞാൻ ശേഖരിച്ചു. പിന്നെ എല്ലാം ലഘുവായി എടുത്ത് തിന്നും കുടിച്ചും ജീവിതം ആസ്വദിക്കാം. പക്ഷേ ദൈവം അയാളോട് പറഞ്ഞു, മൂഢ, ഇന്ന് രാത്രിയിൽ നീ മരിക്കും. നിനക്കായി നീ ഒരുക്കിയ ഈ സാധനങ്ങൾ കൊണ്ട് എന്ത് ഫലം? അവ ആർക്ക് ലഭിക്കും? ഇതാണ് സ്വന്ത ആവശ്യത്തിന് സമ്പാദിക്കുന്നവന്റെ ഗതി. ദൈവത്തിന് അയാൾ ധനികനല്ല.
യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭക്ഷണത്തെ ചൊല്ലി വിഷമിക്കാതിരിക്കുക. നിങ്ങളുടെ ശരീരത്തിനു വേണ്ട വസ്ത്രത്തെ ഓർത്തും വിഷമിക്കരുത്. ജീവിതം ഭക്ഷണത്തെക്കാൾ വലിയതാണ്, ശരീരം വസ്ത്രത്തെക്കാളും. പക്ഷികളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല. പക്ഷികൾ പുരകളിലോ പത്തായങ്ങളിലോ ആഹാരം ശേഖരിക്കുന്നുമില്ല. പക്ഷേ ദൈവം അവയെ സംരക്ഷിക്കുന്നു. നിങ്ങൾ പക്ഷികളെക്കാൾ പല മടങ്ങ് വിലയുള്ളവരാണ്. ഇതേ ചൊല്ലി ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ആരും ആയുസ്സിലെ ഒരു ദിവസം പോലും കൂട്ടുന്നില്ല. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കെ വലിയ കാര്യങ്ങളെ ഓർത്ത് വേവലാതിപ്പെടുന്നതെന്തിന്? കാട്ടുപൂക്കളെ നോക്കൂ, അവർ തങ്ങൾക്കായി ജോലി ചെയ്യുകയോ വസ്ത്രമുണ്ടാക്കുകയോ ഇല്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, മഹാനും ധനികനുമായ ശലോമോന് പോലും ഈ പൂക്കളിൽ ഒന്നിനെപ്പോലെ മനോഹരമായി അണിഞ്ഞൊരുങ്ങാനായില്ല. മൈതാനത്തെ പുല്ലുകളെ ദൈവം ഇങ്ങനെ അണിയിച്ചൊരുക്കുന്നു. ഇന്ന് ജീവിക്കുന്ന ആ പുല്ലുകൾ ഇന്നും നാളെയും തീയിലെറിയപ്പെട്ടേക്കാം. അതിനാൽ അല്പവിശ്വാസികളെ, ദൈവം നിങ്ങളെ അതിലും നന്നായി അണിയിച്ചൊരുക്കും. അതിനാൽ എപ്പോഴും എന്തു തിന്നും എന്തു കുടിക്കും എന്നതിനെപ്പറ്റി ആലോചിക്കാതിരിക്കുക, അതിനെപ്പറ്റി ദുഃഖിക്കാതിരിക്കുക. ലോകത്തിലെ എല്ലാ മനുഷ്യരും അതെല്ലാം കിട്ടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പിതാവായ ദൈവത്തിനറിയാം നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന്. നിങ്ങൾ സ്വർഗരാജ്യം അന്വേഷിക്കുവിൻ, എങ്കിൽ നിങ്ങൾക്കിതെല്ലാം നൽകപ്പെടും. ചെറിയ കൂട്ടമേ, ഭയക്കരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് പണം ഭിക്ഷ നൽകുക. ഈ ലോകത്തിന്റെ സമ്പത്ത് നിലനിൽക്കില്ല. നിലനിൽക്കുന്ന സമ്പത്ത് നേടൂ, സ്വർഗത്തിലെ നിധി നേടൂ, അത് എക്കാലവും നിലനിൽക്കും. സ്വർഗത്തിലെ നിങ്ങളുടെ സമ്പത്ത് കള്ളൻ കവരുകയില്ല, പുഴുക്കൾ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപത്തോടൊപ്പമാകും നിങ്ങളുടെ ഹൃദയവും. തയ്യാറായിരിക്കുക. പൂർണമായും വസ്ത്രം ധരിച്ച് നിങ്ങളുടെ വിളക്ക് കൊളുത്തി ദാസന്മാരെപ്പോലെ നിൽക്കുക. വിവാഹവിരുന്ന് കഴിഞ്ഞു വരുന്ന യജമാനന്റെ വരവും കാത്തിരിക്കുന്ന ദാസന്മാരെപ്പോലെ. യജമാനൻ വന്ന് വാതിലിൽ മുട്ടും. അപ്പോൾ ദാസൻ അയാൾക്കായി വാതിൽ തുറന്നുകൊടുക്കണം. അങ്ങനെയുള്ള ദാസർ അനുഗ്രഹീതരാണ്. എന്തെന്നാൽ അവർ യജമാനനു വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, യജമാനൻ തന്നെ ചിലപ്പോൾ സേവനത്തിന്റെ വസ്ത്രം ധരിച്ച് ദാസന്മാർക്ക് വിളമ്പിക്കൊടുക്കും. അയാൾ അർദ്ധരാത്രിക്കോ അതിലും വൈകിയോ വരുമ്പോഴും കാത്തിരിക്കുന്നത് യജമാനൻ കാണുമ്പോൾ ദാസന്മാർ അനുഗ്രഹീതർ. ഇതോർക്കുക, കള്ളൻ എപ്പോൾ വരുമെന്ന് വീട്ടുടമ അറിഞ്ഞെങ്കിൽ അയാൾ കള്ളനെ വീട് തുറന്നു കയറാൻ വിടില്ല. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കുക, മനുഷ്യപുത്രൻ അപ്രതീക്ഷിതമായാകും കടന്നുവരിക.
പത്രോസ് ചോദിച്ചു,
കർത്താവേ, നീ ഈ കഥ പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ?
കർത്താവ് പറഞ്ഞു,
ആരാണ് വിവേകിയായ ദാസൻ? മറ്റ് ദാസന്മാർക്ക് യഥാസമയം ഭക്ഷണം നൽകുവാൻ യജമാനൻ വിശ്വസ്തനായ ഒരു ദാസനെ തിരഞ്ഞെടുക്കും. അതിന് തിരഞ്ഞെടുക്കപ്പെടുന്നവൻ ആര്? യജമാനൻ വരുമ്പോൾ തന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നത് അയാൾ കാണുന്നത് ദാസന് സന്തോഷം. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, യജമാനൻ അയാൾക്കുള്ളതെല്ലാം നോക്കാൻ ആ ദാസനെ തിരഞ്ഞെടുക്കും. എന്നാൽ യജമാനൻ ഉടനെയെങ്ങും വരില്ല എന്നതുകൊണ്ട് അവൻ ദുഷിച്ച് പെരുമാറാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? അവൻ മറ്റ് ദാസരെ ആൺ പെൺ ഭേദമില്ലാതെ പ്രഹരിക്കുകയും തിന്നുകയും കുടിച്ച് മത്തനാകുകയും ചെയ്താലോ? അപ്പോൾ യജമാനൻ അവൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നുവരും. യജമാനൻ അവനെ ശിക്ഷിക്കും, അവനെ അവിശ്വസ്തരുടെ കൂടെ പറഞ്ഞയക്കും. യജമാനന്റെ ആഗ്രഹം അറിയാത്ത ദാസനോ? അവൻ ശിക്ഷ അർഹിക്കുന്ന പ്രവൃത്തികളെ ചെയ്യൂ, പക്ഷേ മറ്റേയാളേക്കാൾ കുറഞ്ഞ ശിക്ഷയെ അവന് ലഭിക്കൂ. കൂടുതൽ ഏൽപ്പിക്കപ്പെട്ടവൻ കൂടുതൽ ഉത്തരവാദിയാണ്, അവനിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. യജമാനന്റെ ആഗ്രഹം അറിയാത്ത ദാസനോ? അവൻ ശിക്ഷ അർഹിക്കുന്ന പ്രവൃത്തികളാണ് ചെയ്തത്, പക്ഷേ മറ്റേയാളേക്കാൾ കുറഞ്ഞ ശിക്ഷയെ അവന് ലഭിക്കൂ. കൂടുതൽ ഏൽപ്പിക്കപ്പെട്ടവൻ കൂടുതൽ ഉത്തരവാദിയാണ്, അവനിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു.
യേശു തുടർന്നു പറഞ്ഞു,
ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിപ്പോഴേ കത്തിയെരിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വ്യത്യസ്തമായൊരു സ്നാനം സ്വീകരിക്കേണ്ടതുണ്ട്. അത് തീരുവോളം എനിക്ക് വലിയ ഞെരുക്കം തോന്നുന്നു. ഞാൻ ലോകത്ത് സമാധാനം സ്ഥാപിക്കാനാണ് വന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, ഞാൻ ഈ ലോകം വിഭജിക്കാനാണ് വന്നത്. 5 അംഗങ്ങളുള്ള ഒരു കുടുംബം 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും തിരിയും. അപ്പൻ മകനെതിരായും മകൻ അപ്പനെതിരായും വിഭജിക്കപ്പെടും. അമ്മ മകൾക്കെതിരായും മകൾ അമ്മയ്ക്കെതിരായും വിഭജിക്കപ്പെടും. അമ്മായിയമ്മ മരുമകൾക്കെതിരായും മരുമകൾ അമ്മായിയമ്മയ്ക്കെതിരായും വിഭജിക്കപ്പെടും.
അപ്പോൾ യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു,
പടിഞ്ഞാറ് മേഘം വളരുന്നത് കാണുമ്പോൾ നിങ്ങൾ പറയും, മഴ വരുന്നു, താമസിയാതെ മഴ പെയ്യുകയും ചെയ്യും. തെക്ക് നിന്ന് കാറ്റ് വീശുമ്പോൾ നിങ്ങൾ പറയും, ഇന്ന് ചൂട് ദിവസമായിരിക്കും, അത് അങ്ങനെയാവുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, നിങ്ങൾക്ക് കാലാവസ്ഥ മനസ്സിലാക്കാം, എന്നാൽ കാലത്തെ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഏതാണ് ശരിയെന്ന് നിങ്ങൾ എന്താണ് നിങ്ങൾക്കു വേണ്ടി നിശ്ചയിക്കാത്തത്? ആരെങ്കിലും നിങ്ങൾക്കെതിരെ കുറ്റമാരോപിക്കുകയും നിങ്ങൾ അയാളുടെ കൂടെ കോടതിയിൽ പോവുകയും ചെയ്യുമ്പോൾ വഴിക്ക് വച്ച് തന്നെ പ്രശ്നം തീർക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അയാൾ നിങ്ങളെ ന്യായാധിപന്റെ മുമ്പിലെത്തിക്കും. ന്യായാധിപൻ നിങ്ങളെ ഉദ്യോഗസ്ഥന്റെ കയ്യിലേൽപ്പിക്കും. അയാൾ നിങ്ങളെ തടവറയിലേക്ക് എറിയുകയും ചെയ്യും. എല്ലാം എടുത്തതിന് ശേഷമല്ലാതെ അവർ നിങ്ങളെ അവിടെ നിന്നും വിടില്ല.